ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ പങ്കാളിത്തം ആഗോള സുസ്ഥിരതയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും നിർണായക ഭാഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുകെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഇസ്രായേൽ ഹമാസ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. പ്രതിരോധ മേഖലയിലെ സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ നാലാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പുകയില മുക്ത തലമുറ എന്ന ലക്ഷ്യത്തിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിൻ 3.0 ഇന്ന് തുടക്കം. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ പങ്കാളിത്തം ആഗോള സുസ്ഥിരതയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും നിർണായക ഭാഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുകെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം സംയുക്ത മാധ്യമ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിശ്വസ്തതയിലും സാങ്കേതിക ശേഷിയിലും പ്രാഗൽഭ്യത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമാധാനം, റഷ്യ യുക്രൈൻ സംഘർഷം എന്നിവ സംബന്ധിച്ച നിർണായക ചർച്ചകളും നേതാക്കൾക്കിടയിൽ നടന്നു. യുക്രൈനിലും ഗാസയിലും നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
आज की बैठक में हमने इंडो पैसिफिक वेस्ट एशिया में शांति और स्थिरता और यूक्रेन में चल रहे संघर्ष पर भी विचार साझा किए. यूक्रेन कॉन्फ्लिक्ट और गाजा के मुद्दे पर भारत डायलॉग और डिप्लोमेसी से शांति की बहाली के सभी प्रयासों का समर्थन करता है. हम इंडो पैसिफिक क्षेत्र में मैरिटाइम सिक्योरिटी कोऑपरेशन बढ़ाने के लिए पूर्ण रूप से प्रतिबद्ध है.
മുംബൈയിൽ നടക്കുന്ന സിഇഒ ഫോറത്തിൽ ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് പങ്കെടുക്കും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ആറാം പതിപ്പിലും ശ്രീ മോദിയും കിയർ സ്റ്റാമറും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഇസ്രായേൽ ഹമാസ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിനെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിലൂടെ ബന്ധികളുടെ മോചനവും ഗാസയിലെ ജനങ്ങൾക്കുള്ള മാനുഷിക സഹായവും ഉറപ്പാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ ശക്തമായ നേതൃപാടവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയായിരുന്നു. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. കരാറിന്റെ ആദ്യഘട്ടത്തിൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. സമാധാന കരാറിന്റെ പ്രാരംഭഘട്ടം നടപ്പാക്കാൻ തീരുമാനിച്ചതായി ഇസ്രായേലും ഹമാസും മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തറും സ്ഥിരീകരിച്ചു. സമാധാന കരാറിനെ ഐക്യരാഷ്ട്രസഭയും സ്വാഗതം ചെയ്തു. പ്രതിരോധ മേഖലയിലെ സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലെസിന്റെയും സാന്നിധ്യത്തിൽ കാൻബറയിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. സൈബർ പ്രതിരോധം, സമുദ്രസുരക്ഷ, പ്രാദേശിക വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ നേതാക്കൾ വിലയിരുത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര നയതന്ത്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുവരും ആവർത്തിച്ചു. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതി വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികളുടെയും ജമ്മുകശ്മീർ സർക്കാരിന്റെയും പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ നാലാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രക്ഷുബ്ധ രംഗങ്ങൾക്കിടെ നിയമസഭാ ചീഫ് മാർഷലിന് പരിക്കേറ്റു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബാനറും പ്ലക്കാർഡുകളും ഉയർത്തി സ്പീക്കറുടെ വേദിക്ക് മുന്നിലേക്ക് എത്തിയെങ്കിലും സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം വാച്ച് ആൻഡ് വാർഡ് ബാനർ പിടിച്ചുമാറ്റി. ഇതിനിടയിൽ രണ്ടാമതൊരു ബാനർ ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ വേദിയിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ചോദ്യോത്തരവേള തുടർന്നെങ്കിലും ശൂന്യവേള ആരംഭിച്ചതോടെ പ്രതിപക്ഷ പ്രതിഷേധം കൂടുതൽ രൂക്ഷമായി. ഇരുവശങ്ങളിലൂടെയും കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു. ബഹളം ക്രമാതീതമായതോടെ സ്പീക്കർ അല്പസമയത്തേക്ക് സഭ നിർത്തിവച്ചു. തുടർന്ന് സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴാണ് ചീഫ് മാർഷലിന് പരിക്കേറ്റ കാര്യം സ്പീക്കർ സഭയെ അറിയിച്ചത്. തുടർന്ന് നടപടികളോട് തങ്ങൾ പൂർണ്ണമായും നിസ്സഹകരിക്കുന്നതായി പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ക്യാൻസർ രോഗികൾക്ക് KSRTC സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. നിയമസഭയിലെ ചോദ്യോത്തരവേളയ്ക്കിടെയായിരുന്നു പ്രഖ്യാപനം. മുൻപ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കായി ക്യാൻസർ സെന്ററുകളിലേക്ക് യാത്ര ചെയ്യാൻ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി വരെയുള്ള ബസ്സുകളിൽ 50% സൌജന്യമുണ്ടായിരുന്നു. വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഈ നടപടി ഏറെ പ്രയോജനകരമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർസിസിയിലും മറ്റേത് ആശുപത്രിയിലേക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും പ്രഖ്യാപിക്കാൻ സർക്കാർ.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. രാജ്കോട്ടിൽ ഇന്ന് വൈകുന്നേരം എത്തുന്ന രാഷ്ട്രപതി നാളെ സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് ഗിർ ദേശീയോദ്യാനം സന്ദർശിക്കുന്ന ശ്രീമതി മുർമു സാസൻഗിറിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായി സംവദിക്കും. നാളെ ദ്വാരകാധീശ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന രാഷ്ട്രപതി അഹമ്മദാബാദിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 71-ാമത് ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി. ശ്രീ അമിത്ഷായുമായി ഇന്ന് ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയെയും സന്ദർശിക്കും. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. വയനാടിന് കൂടുതൽ കേന്ദ്രസഹായം, കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുകയിലരഹിത യുവജന ക്യാമ്പയിൻ 3.0 ഇന്ന് തുടക്കം. പുകയില മുക്ത തലമുറ എന്ന ആശയത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പാണ് ഈ ദേശീയ പ്രചാരണം. വിശദാംശങ്ങളിലേക്ക്.
പുകയില ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പായാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണത്തിന് തുടക്കമാവുന്നത്. രാജ്യത്ത് 13-നും 15-നുമിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ 8.4% പേർ നിലവിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഗ്ലോബൽ യൂത്ത് ടുബാക്കോ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പുകയില ഉപയോഗം ആരംഭിക്കുന്നതിന്റെ ശരാശരി പ്രായം 10 വയസ്സ് മാത്രമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പുകയില ഉപയോഗം തടയുന്നതിന് കുട്ടികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കാനും പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിന്തുണയ്ക്കാനും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുകയില മുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനാ നടപടികളും ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ മേധാവികൾ, NSS, NCC വോളണ്ടിയർമാർ, അധ്യാപകർ എന്നിവർക്കായി നൈപുണ്യ വികസന ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കുള്ള കൌൺസിലിംഗ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രചാരണത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. AI ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോ, തെറ്റായ വിവരങ്ങൾ എന്നിവ പരസ്യങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഉള്ളടക്കങ്ങൾ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയിൽ AI ജനറേറ്റഡ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവനകളെ പ്രശംസിച്ച അന്താരാഷ്ട്ര നാണയനിധി. മാറിവരുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച പ്രശംസനീയമാണെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ആഗോള സമ്പദ്വ്യവസ്ഥ ഈ വർഷം 3% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും IMF അറിയിച്ചു. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശാഖപട്ടണത്ത് വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. 3-ാം വിജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്ന് കളിക്കളത്തിലിറങ്ങുന്നത്. വനിതാ ലോകകപ്പിൽ ഇന്നലെ ഓസ്ട്രേലിയ പാകിസ്ഥാനെ 107 റൺസിന് പരാജയപ്പെടുത്തി. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 245 പോയിന്റ് ഉയർന്ന് 82,019, നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 25,143 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഇന്നും വർദ്ധിച്ചു. പവന് 160 രൂപ വർദ്ധിച്ച് 91,040 രൂപയിലെത്തി. ഗ്രാമിന് 11,380 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK പങ്കാളിത്തം ആഗോള സുസ്ഥിരതയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും നിർണായക ഭാഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഇസ്രായേൽ ഹമാസ് സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. പ്രതിരോധ മേഖലയിലെ സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ 4-ാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പുകയില മുക്ത തലമുറ എന്ന ലക്ഷ്യത്തിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിൻ 3.0 ഇന്ന് തുടക്കം. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.